Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ലത്തീൻ റീത്തിലെ ആരാധനക്രമമനുസരിച്ച് തപസ്സിലെ നാലാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ് ഇന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9:1-41 വാക്യങ്ങൾ.
അവൻ കടന്നുപോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തൊപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ, അയക്കപ്പെട്ടവനെന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. മുമ്പ് അന്ധനായിരുന്ന അവനെ അവർ ഫരീസേരുടെ അടുത്ത് കൊണ്ടുവന്നു. യേശു ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകൾ തുറന്നത് ഒരു സാബത്ത് ദിവസമാണ്. വീണ്ടും ഫരീസേർ അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അവൻ എൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി ഞാൻ കഴുകി ഞാൻ കാണുകയും ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ? അവർ അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടുകഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു.
ആൻ സളിവൻ എന്ന അധ്യാപികയെക്കുറിച്ച് കേട്ട് കാണും. 1936 അവർ അന്തരിച്ചത്. അവരുടെ അറിയപ്പെട്ട ശിഷ്യയായിരുന്നു ഹെലൻ കെല്ലർ. ഹെലൻ 2 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഏതോ മാരകമായ രോഗം പിടിപെട്ടു. അവളുടെ കാഴ്ച, കേൾവി, എല്ലാ ശക്തികളും പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അങ്ങനെ 7 വയസ്സുള്ളപ്പോഴാണ് ആൻ സളിവൻ അവളുടെ അധ്യാപികയായിട്ട്, ടീച്ചറായിട്ട് എത്തുന്നത്. സ്പർശനത്തിലൂടെ ഹെലൻ്റെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് ആൻ സള്ളിവൻ ആരംഭിച്ചത്. ഇംപാസിബിൾ, അസാധ്യമെന്ന് പലരും പറഞ്ഞ് നെറ്റിചൊളിച്ചു. എന്നാൽ ആൻ സള്ളിവൻ അതിൽ നിന്നും പിന്മാറിയില്ല. ഹെലൻ്റെ വിരൽ സ്പർശത്തിൽ അവൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു അക്ഷരമാല ആൻ സള്ളിവൻ വികസിപ്പിച്ചെടുക്കുകയായിരുന്നു. മെല്ലെ വസ്തുക്കളും വാക്കുകളുമായി ബന്ധപ്പെടാൻ ഹെലനെ അത് സഹായിച്ചു. 3 വർഷത്തിനുള്ളിൽ ബ്രെയിൽ എന്നറിയപ്പെടുന്ന സവിശേഷമായ അക്ഷരമാലാക്രമം ആൻ വികസിപ്പിച്ചു. അത് ഉപയോഗിച്ച് ഈ അക്ഷരമാല വായിക്കുവാനും എഴുതുവാനും ഹെലനെ അവൾ അഭ്യസിപ്പിച്ചു. 16-ാം വയസ്സിൽ അമേരിക്കയിലെ റാഡ്ക്ലിഫ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് ഹെലൻ ബിരുദവും ബിരുദാനന്തര ബിരുദവും വളരെ ഉന്നതമായ മാർക്കോടെ പാസായി. അത് 1904. ഹെലൻ്റെ ജീവിത വളർച്ചയിലും വലിയ ഉയർച്ചയിലും മരണം വരെ കൂടെ നിന്ന സ്നേഹസമ്പന്നയായ അധ്യാപികയാണ് ആൻ സള്ളിവൻ. സ്നേഹത്തിൻ്റെയും തീരാകാരുണ്യത്തിൻ്റെയും അത്ഭുതമാണ് ആൻ ചെയ്തത്. ആൻ സള്ളിവൻ ഇല്ലായിരുന്നെങ്കിൽ ചരിത്രത്തിലെ ഹെലൻ കെല്ലർ എന്ന വ്യക്തിയും ഇന്ന് ലോകത്ത് അന്ധരും ബധിരരുമായവർക്ക് ആശയവിനിമയ സാധ്യത പകർന്ന ബ്രെയിൽ സംവിധാനവും ഉണ്ടാകുമായിരുന്നില്ല. ജന്മനാ അന്ധനായൊരു മനുഷ്യന് കാഴ്ച നൽകിയ ക്രിസ്തുവിനെയാണ് നാം ഇന്ന് സുവിശേഷത്തിൽ കാണുന്നത്. മനുഷ്യനെ നന്മയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനും ലോകത്തിന് രക്ഷയുടെ മാർഗം തെളിയിച്ചു തരുവാനും വന്ന വിശ്വപ്രകാശമാണ് താൻ എന്ന സത്യമാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ ചുരുളഴിയുന്നത്. മാത്രമല്ല, യഥാർത്ഥമായ അന്ധത കണ്ണിൻ്റെ കാഴ്ച എന്നതിനേക്കാൾ ആത്മീയ അന്ധതയാണെന്നും അത് ശാരീരികമല്ലെന്നും ഈ സംഭവത്തിലൂടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നന്മ ചെയ്തിട്ടും സമൂഹം ക്രിസ്തുവിനെ വിമർശിക്കുന്നു, വിചാരണ ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ ഒരു നാടകം പോലെ വർണ്ണിച്ചിരിക്കുന്ന സംഭവത്തിൻ്റെ ആദ്യ രംഗത്തും അവസാന രംഗത്തും മാത്രമാണ് മുഖ്യ കഥാപാത്രമായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. പാപത്തിന്റെ ഫലമാണ് രോഗമെന്ന പഴയ ചിന്താഗതിയെ ക്രിസ്തു ഇവിടെ നിരാകരിക്കുകയാണ്. രോഗകാരണങ്ങൾ പലതായിരിക്കാം, പാപം അതിലൊന്നായിരിക്കാം. ദൈവത്തിന്റെ പ്രവൃത്തികൾ ലോകത്ത് പ്രകടമാകുവാനും ദൈവമഹത്വവും അവിടുത്തെ രക്ഷാസാന്നിധ്യവും വെളിപ്പെടുത്തുവാനും രോഗം സഹായകമാണെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. ഒരാൾക്ക് ലഭിക്കുന്ന ശാപമല്ല രോഗം. അയ്യോ, അയാൾക്കത് വന്നല്ലോ, സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് രോഗിയെ നാം ഭയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പരിഹസിക്കുന്നത് ദൈവിക പദ്ധതിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്ന് ഓർക്കണം. ക്രിസ്തുവിൻ്റെ പുതിയ വാദമുഖം ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യുന്ന ന്യായവിധിക്കായിട്ടാണ് താൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്ന്. ന്യായവിധി എന്നതിന് ഗ്രീക്ക് പദം ക്രീസിസ് എന്നാണ്, വേർതിരിക്കുക എന്നാണ് അർത്ഥം. നന്മതിന്മകളുടെ വേർതിരിവിനാണ്, വേർതിരിക്കുവാനാണ് ക്രിസ്തു വന്നത് എന്ന്. ശാരീരികമായി കാഴ്ചയില്ലാത്ത മനുഷ്യർ സത്യത്തിൽ ഉൾക്കാഴ്ചയുള്ളവരാണ്, ആന്തരിക കാഴ്ചയാണത്. മനസ്സും മനസ്ഥിതിയുമാണ് യഥാർത്ഥത്തിൽ ഒരാളുടെ കാഴ്ചശക്തി വെളിപ്പെടുത്തുന്നത്. വിശ്വാസമുള്ളതുകൊണ്ട് രക്ഷപ്പെടണമെന്നില്ല, അതുപോലെ കണ്ണുള്ളതുകൊണ്ട് കാണണമെന്നുമില്ല എന്ന് ക്രിസ്തു പറയുമ്പോൾ, എന്റെ സ്വാർത്ഥതയും അതുമായി ബന്ധപ്പെട്ട രീതികളും അഹന്തയുമായിരിക്കാം എന്നെ അന്ധനാക്കുന്നത്. ഒരു ഉൾക്കണ്ണ്, ഒരു മൂന്നാം കണ്ണ് തുറന്നില്ലെങ്കിൽ ഞാൻ അന്ധനാണ്. സത്യത്തിൻ്റെയും നീതിയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും കാഴ്ച പ്രകാശം ക്രിസ്തുവിൽ നിന്നും എനിക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. മിഴികൾ കത്തുന്ന വിളക്കുകളാണെന്ന് ക്രിസ്തു ഗുരു മൊഴിയുമ്പോൾ, അത് തീർച്ചയായും ബാഹ്യ ചക്ഷുസുക്കളെക്കുറിച്ചല്ല, ഉൾക്കണ്ണിനെക്കുറിച്ചും ആന്തരിക ദർശനത്തെക്കുറിച്ചുമാണ് അവിടുന്ന് അരുൾ ചെയ്യുന്നത്. കണ്ണുണ്ടായിട്ടും കാണാതെ പോകുന്നല്ലോ, കണ്ണുയർത്തി നോക്കുവിൻ എന്നെല്ലാം അവിടുന്ന് പറയുന്നില്ലേ? വ്യക്തമായ കാഴ്ചയെ വേദം വിളിക്കുന്ന പേരാണ് ദർശനം. അഭിഷേകം നിറഞ്ഞ ഈ കാഴ്ചയെക്കുറിച്ച് ജോവേൽ പ്രവാചകൻ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിൻ്റെ ആത്മാവ് ഭൂമിയിൽ വർഷിക്കപ്പെടുമ്പോൾ ചെറുപ്പക്കാർക്ക് ദർശനവും വൃദ്ധർക്ക് സ്വപ്നങ്ങളും ഉണ്ടാകും എന്ന്. ദർശനങ്ങളുടെ സമൃദ്ധിയാണ് നമ്മുടെ ദൈവാനുഭവത്തിൻ്റെ അളവുകോലെന്ന് ഓർക്കണം. കാഴ്ചകളുടെ തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം: ക്രിസ്തുവേ, ദൈവമേ, അങ്ങ് എൻ്റെ മിഴികളെ രണ്ടാം വട്ടം സ്പർശിക്കണമേ, ഞാനെല്ലാം വ്യക്തമായി കണ്ടു തുടങ്ങട്ടെ. അതിന് യേശുവേ മിശിഹായെ, അങ്ങെനിക്ക് ദർശനം നൽകണേ, അങ്ങേ ദർശനം നൽകണേ എന്ന്.
ദർശനം നൽകണേ മിശിഹായെ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. ദർശനം നൽകണേ മിശിഹായെ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. പാപ ഉലകിൽ എൻ വാസം ചിരം, യേശു തുണ തന്നെ ജീവബലം. പാപ ഉലകിൽ എൻ വാസം ചിരം, യേശു തുണ തന്നെ ജീവബലം. വീറോടും ഗർവോടും ധനമോടും വാണാലും സ്നേഹമോടെ എന്നും എന്നെ കാക്കും തിരുസുധനേ. ദർശനം നൽകണേ മിശിഹായെ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ.
ഈ ഗാനം കെ ജെ യേശുദാസാണ് ആലപിച്ചിരിക്കുന്നത്. ഗാനരചന ഫാദർ ജോയി, ആലപ്പാട്ട്. സംഗീതം ജെ എം രാജു.
രാവും പകലും നിൻ ഹിതമോടു ഞാൻ വാഴാൻ വരമിന്നു തന്നീടണേ കബഗഗരേ ഗഗരിജത പദ പദസ പദസ ഗാരി ഗരി ഭഗദരി ഗരി രാവും പകലും നിൻ ഹിതമോടു ഞാൻ വാഴാൻ വരമിന്നു തന്നീടണേ പാടും ജീവനെല്ലാം ദേവൻ ദയയാലേ ദർശനം നൽകണേ മിശിഹായെ എന്നും പരിശുദ്ധനായവൻ നീയേ പരാ വാനും ഭൂവും ചരാചരങ്ങളും ഏവം പുകഴ്ത്തുന്നു നിൻ സന്നിധേ ചരാചരങ്ങളും ഏവം പുകഴ്ത്തുന്നു നിൻ സന്നിധേ പാരിൽ നമുക്കായി ദൈവസുതനായി പാരിൽ നമുക്കായി ദൈവസുതനായി പാരം കനിവോടെ കനിവോടേ ദർശനം നൽകണേ മിശിഹായെ എന്നും പരിശുദ്ധനായവൻ നീയേ പരാ ദർശനം നൽകണേ മിശിഹായെ എന്നും പരിശുദ്ധനായ
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച തപസ് കാലം നാലാം വാരത്തെ സുവിശേഷ ചിന്തകളാണ്. മാർച്ച് 30-ാം തീയതി ഞായറാഴ്ച മുതൽ മീറ്റർ ബാൻഡിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. രാവിലെ 6:50 പ്രക്ഷേപണം 31-41 മീറ്റർ ബാൻഡുകൾക്ക് പകരം 19-25 മീറ്റർ ബാൻഡുകളാണ്. 19 മീറ്റർ ബാൻഡ് 15,470 കിലോഹേഴ്സിലും 25 മീറ്റർ ബാൻഡ് 11,730 കിലോഹേഴ്സിലുമായിരിക്കും. രാവിലെ 8:10 പ്രക്ഷേപണം 19 മീറ്റർ ബാൻഡ് 15,460 കിലോഹേഴ്സിലും രാത്രി 8:40 ആരംഭിക്കുന്ന പ്രക്ഷേപണം 25 മീറ്റർ ബാൻഡ് 11,850 കിലോഹേഴ്സിലും 41 മീറ്റർ ബാൻഡ് 7,545 കിലോഹേഴ്സിലുമായിരിക്കും.